ഇതിന്റെ അഞ്ച് ഹർഫുകളാണ് ഖാഫ്, ത്വാ, ബാ, ജീൻ, ദാൽ എന്നിവ. ഖുതുബുജദ് എന്ന അഞ്ച് അക്ഷരങ്ങൾ ഖാഫ്, ത്വാ, ബാ, ജീൻ, ദാൽ. ഇവയ്ക്ക് സുക്കൂൻ നൽകുമ്പോൾ ശബ്ദം ഹർക്കത്ത് പോലെ വ്യക്തമാക്കി ചലിപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഉദാഹരണം: ഇവിടെ ഖാഫിന് സുക്കൂൻ നൽകി ശബ്ദം ചലിപ്പിച്ചുകൊണ്ട് ഉച്ചരിച്ചിരിക്കുന്നു. ത്വാഇന്റെ ഉദാഹരണം: ബാഇന്റെ ഉദാഹരണം: യബ്ദഉ. ജീമിന്റെ ഉദാഹരണം: ദാലിന്റെ ഉദാഹരണം: മദിയൻ. ഇങ്ങനെ ശബ്ദം ചലിപ്പിച്ചുകൊണ്ടാണ് ഈ അക്ഷരങ്ങൾക്ക് സുക്കൂൻ വരുമ്പോഴൊക്കെയും ചലിക്കേണ്ടത്, അത് സൂക്ഷിക്കണം. എന്നാൽ ഈ അഞ്ചക്ഷരങ്ങളല്ലാത്ത മറ്റ് 23 ഹർഫുകൾക്കും സുക്കൂൻ വരുമ്പോഴൊന്നും ഇങ്ങനെ ശബ്ദം ചലിപ്പിക്കാൻ പാടില്ല എന്നർത്ഥം. ഉദാഹരണമായി ഇദശംസു കൂവിറത്ത്, അവിടെ കൂവിറത്ത് എന്ന് ചലിച്ചു പോകരുത്. അതുപോലെ യസ്അലൂനക എന്ന് പറഞ്ഞു പോകരുത്. അങ്ങനെ എവിടെയും തന്നെ ഈ അഞ്ചക്ഷരങ്ങൾ കഴിച്ച് മറ്റൊന്നിനും ശബ്ദം ചലിക്കാൻ പാടില്ല. പിന്നെ അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹർഫുകളിൽ വഖഫ് ചെയ്യുമ്പോഴാകുമ്പോൾ കൂടുതൽ ശബ്ദം കേൾക്കേണ്ടതുണ്ട്, കൽക്കലത്ത് അല്പം കൂടി വ്യക്തമാവേണ്ടതുണ്ട്. ഉദാഹരണമായി അദാബുൽ ഹരീഖ്, ത്വാഇന്റെ ഉദാഹരണം: മിൻ വറാഇഹിം മുഹീത. بَلْ سَوْطَ عَذَابٍ.
سَوْطَ عَذَابٍ.
جِيم ذَاتِ الْبُرُوجِ.
ذَاتِ الْبُرُوجِ.
دَلْ قُرْآنٌ مَجِيدٌ.
قُرْآنٌ مَجِيدٌ.
പിങ്ങനെ ഈ അഞ്ച് ഹർഫുകളിലും വഖഫ് ചെയ്യുമ്പോൾ കൂടുതൽ ശബ്ദം അല്പം കൂടി ചലിപ്പിച്ചുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് ഉച്ചരിക്കേണ്ടതുണ്ട്. എന്നാൽ ഇവക്ക് ഷദ്ദ് കൊടുത്ത് വഖഫ് ചെയ്യുമ്പോഴാകുമ്പോഴോ അവിടെ കൂടുതൽ കൽക്കലത്ത് കേൾപ്പിച്ചുകൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത്. ഇങ്ങനെ ശബ്ദ് നൽകി വഖഫ് ചെയ്യപ്പെടുന്ന അവസ്ഥ വളരെ കുറച്ചാണ് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുക. കൂടുതലൊന്നും അങ്ങനെ ഉദാഹരണങ്ങളൊന്നും വന്നിട്ടില്ല. സ്ഥലങ്ങളൊന്നും ഇങ്ങനെ ശബ്ദ് കൊടുത്തുകൊണ്ട് വഖഫ് ചെയ്യേണ്ട സന്ദർഭങ്ങൾ ഖുർആനിൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ഇനി ഇതുവരെ നാം മനസ്സിലാക്കിയ ഇസ്തിഅലാഇന്റെ ഹർഫുകളും അതിന്റെ ഉച്ചാരണവും അതുപോലെ റാഇ, ലാം എന്നിവയ്ക്ക് തഫ്ഖീമും തർഖീഖും ഒക്കെ നൽകി ഉച്ചരിക്കേണ്ട കാര്യങ്ങളും, ഇപ്പോൾ അവസാനമായി നാം മനസ്സിലാക്കിയ ഖൽഖലത്തിന്റെ ഹർഫുകളും അവയുടെ ഉച്ചാരണവും, ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഖുർആൻ ഓതണം. ഇവിടെ സൂറത്തുൽ ബുറൂജിന്റെ പാരായണം ഷുഐബ് നിർവഹിക്കുകയാണ്. അതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇസ്തിഅല, തഫ്ഖീം, തർഖീഖ്, ഇസ്തിഫാൽ, ഖൽഖല, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. ഷുഐബ് സൂറത്തുൽ ബുറൂജ്.
أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسماء ذات البروج و واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد إن الذين فتنوا المؤمنين والمؤمنات ثم لم يتوبوا فلهم عذاب جهنم ولهم عذاب الحريق.
حسبك بارك الله فيك. باقي آيات قال أنس أودنو ഇതുവരെ പറഞ്ഞ ഇസ്തിഅലാഉം തഫ്ഖീമും ഇസ്തിഫാലും തർഖീഖും ഖൽഖലയും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക.
ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ലഹും ജന്നത്തുൻ തജ്രി ിൽ ജന്നാത്തുമ്പാടല്ല ജന്നാത്തുമ്പോൾ നിർത്തിക്കാം ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ذلك الفوز الكبير بطش ربك لشديد إنه هو يبدئ ويعيد وهو الغفور الودود ذو العرش المجيد فعال لما يريد هل أتاك حديث الجنود فرعون وثمود بل الذين كفروا في تكذيب والله من ورائهم محيط بل هو قرآن مجيد في لوح محفوظ.
حسنت بارك الله فيك. അടുത്തതായി ഫൈറൂസ് സൂറത്തുൽ ബലദ് പാരായണം ചെയ്തു.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅതഹില്ലും بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد أيحسب أن
لقد خلقنا الإنسان
في كبد أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه نجدين فلقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مصعبة يتيما ذا مقربة أو مسكينا ذا متربة.
أحسنت، بارك الله فيك. أمين سورة الطارق باران جيرو هذا الاستعلاء تفخيم استفال ترقيق القلي وكسر ديش وندي ودو
بسم الله الرحمن الرحيم والسماء والطارق وما أدراك ما الطارق النجم الثاقب إن كل نفس لما عليها حافظ فلينظر الإنسان مما خلق خلق مما إن دافق يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا فمهل الكافرين أمهلهم رويدا.
أحسنت، بارك الله فيك. അക്ഷരങ്ങളുടെ ഉച്ചാരണവും അതിന് വരുന്ന അവസ്ഥകളും സിഫത്തുകളും അവയുടെ മഖ്റജുകളും ഇതൊക്കെയാണ് നമ്മൾ വിശദമായി മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി ചില അഹ്കാമുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. അന്നൂനു സാകിന വത്തൻവീൻ, സുക്കൂൻ നൽകപ്പെട്ട നൂൻ, സാക്കിനത്തായ നൂൻ, അതുപോലെ തൻവീൻ. അൻ, മൻ, ലൻ, അൻ എന്നൊക്കെ പറയുമ്പോൾ സാക്കിനത്തായ നൂനിനെ കാണാം. അതുപോലെ യൻ, ഹ, യൻ, അ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സുക്കൂനുള്ള നൂൻ ആ പദത്തിൽ വന്നിട്ടുണ്ട്. ഇതേ ശബ്ദം തന്നെയാണ് തൻവീനിനും വരുന്നത്. തൻവീൻ എന്ന് വെച്ചാൽ ഇരട്ട ഹർക്കത്തുകൾ നമ്മൾ കാണുന്നു. കിതാബുൻ, കിതാബൻ, കിതാബിൻ എന്നൊക്കെ ഉച്ചരിക്കുമ്പോഴുള്ള ഇരട്ട ഹർക്കത്തുകൾ, ഫത്ഹ്, കസ്റ, ദമ്മ്, ഇവ ഇരട്ടിച്ചുകൊണ്ട് ഇരട്ടയായി വന്നിരിക്കുന്നു. ഇവക്ക് തൻവീൻ എന്ന് പറയുന്നു. തൻവീൻ എന്ന് പറഞ്ഞാൽ നൂനാക്കി ഉച്ചരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. നവ്വന യുനവ്വീനു തൻവീനൻ, ഉദ്ദേശിക്കുന്നത് നാമരൂപങ്ങളുടെ അവസാനത്തിൽ വരുന്ന സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം നൽകി ഉച്ചരിക്കുന്ന ഇരട്ട ഹർക്കത്തുകൾ, ഇതാണ് തൻവീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൻവീനിനെ കുറിച്ചുള്ള അതിന്റെ വിശദമായ അതിന്റെ നിർവചനം, നാമരൂപങ്ങളിൽ മാത്രമേ തൻവീൻ വരികയുള്ളൂ, കർമ്മ ഫിഅലുകളിലോ ഹർഫുകളിലോ കാണുകയില്ല, ഇസ്മിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ തൻവീനായിരുന്നാലും സുക്കൂനുള്ള നൂനായിരുന്നാലും ഒരേ ശബ്ദമായതുകൊണ്ട് അവക്ക് രണ്ടിനും ഒരേപോലെയുള്ള നിയമങ്ങളാണ്. അവക്ക് ആകെ നാല് നിയമങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. സുക്കൂനുള്ള നൂനും തൻവീനും വരുമ്പോൾ നാല് നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തേത് ഇദ്ഹാർ. അൽ ഇദ്ഹാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെളിവാക്കി വ്യക്തമാക്കി ഉച്ചരിക്കുക എന്നതാണ്. നൂനിന്റെ ശബ്ദം സുക്കൂനുള്ള നൂനായിരുന്നാലും തൻവീനായിരുന്നാലും ആ ശബ്ദം വളരെ വ്യക്തമാക്കി വെളിവാക്കി ഉള്ളതുപോലെ പറയുക. ഇത് ആറ് ഹർഫുകളുടെ തൊട്ടുമുമ്പിൽ വരുമ്പോഴാണ് സുക്കൂനുള്ള നൂനും തൻവീനും ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ എന്നീ ആറക്ഷരങ്ങളുടെ തൊട്ടുമുമ്പിലും വരുമ്പോൾ, ഹ ഹൽക്കിന്റെ അർഫുകളായി നമ്മൾ നേരത്തെ മഖ്റജിന്റെ ക്ലാസ്സിൽ വെച്ച് മനസ്സിലാക്കിയതാണ്. ഈ അക്ഷരങ്ങൾ, ഈ ഹുറൂഫുൽ ഹൽക്കിന് തൊട്ടു മുമ്പിൽ സാക്കിനത്തായ നൂനോ തൻവീനോ വന്നാൽ ഇൽഹാർ ചെയ്യണം എന്നർത്ഥം. ഹംസയുടെ ഉദാഹരണം, മൻ അളമു, ഇത് രണ്ട് പദത്തിലായിക്കൊണ്ടാണ് ഹംസയും നൂനും വന്നിട്ടുള്ളത്. എന്നാ ഒറ്റ പദത്തിൽ വന്നത് നോക്കൂ, ഇനി തൻവീൻ ഹംസയുടെ തൊട്ടു മുമ്പിൽ വന്നതിനുള്ള ഉദാഹരണം. وَلَهُمْ عَذَابٌ
أَلِيمٌ.
ഇവിടെയൊക്കെ ഇൽഹാർ ചെയ്തിരിക്കുകയാണ്, വെളിവാക്കി മണിക്കാതെ ഉച്ചരിച്ചിരിക്കുന്നു, ഉള്ളതുപോലെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു. ഹായ് വന്ന ഹായിന്റെ തൊട്ടുമുമ്പിൽ സുഖൂറുള്ള നൂനും തൻവീനും വന്ന ഉദാഹരണം. മിൻഹാദ്, യൻഹൗന,
യൻഹൗന.
തൊട്ടുമുമ്പിൽ സുക്കൂനുള്ള നൂനും തൻവീനും വന്നിരിക്കുന്നു. മിൻ അലഖ,
മിൻ അലഖ.
അൻഅമ,
അൻഅമ.
സമീഉൻ അലീം,
സമീഉൻ അലീം.
മിൻ ഹിസാബിഹിം,
മിൻ ഹിസാബിഹിം.
والحر
والحر
نارا حامية
نارا حامية.
ഇവിടെ സുക്കൂനും തൻവീനും വേറെ വന്നതിലുള്ള ഉദാഹരണങ്ങളാണ് വായിച്ചത്. ഇനി ഗൈന് നോക്കൂ. മിൻ ഗഫൂർ,
മിൻ ഗഫൂർ.
ഫസയുൻഗിദൂൻ,
ഫസയുൻഗിദൂൻ.
ഹലീമൻ ഗഫൂറ,
ഹലീമൻ ഗഫൂറ.
തൊട്ടുമുമ്പിൽ സുക്കൂനുള്ള നൂനും തൻവീനും വന്നിരിക്കുന്നു. ഉദാഹരണങ്ങൾ, ഇൻ ഖിഫ്തും,
ഇൻ ഖിഫ്തും.
വൽ മുൻഖനിഖ,
വൽ മുൻഖനിഖ.
അലീമുൻ ഖബീർ,
അലീമുൻ ഖബീർ.
രണ്ടാമത്തെ ഹുക്മാണ് ഇഖ്ലാബ്, അഥവാ ഒരു ഹർഫിനെ മറ്റൊരു ഹർഫാക്കി മാറ്റി ഉച്ചരിക്കുന്നതിനാണ് ഭാഷയിൽ ഇഖ്ലാബ് എന്ന് പറയുക, മാറ്റി മറിക്കുക എന്നർത്ഥം. ഇത് ഒരു ഹർഫിന്റെ മുമ്പിലാണ്, ബാഇന്റെ തൊട്ടു മുമ്പിൽ സുക്കൂനുള്ള നൂനും തൻവീനും വരുമ്പോൾ. അപ്പോ ഇവിടെ ബാഇന്റെ മഖ്റജായ ഷഫത്താനി, രണ്ട് ചുണ്ടുകൾ, അതിനൊപ്പിച്ച് സുക്കൂനുള്ള നൂനിനെയും തൻവീനിനെയും മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം എന്നാണ് നിയമം. ഉദാഹരണം, മീം ബാഖിയ,
മീം ബാഖിയ.
അംബത്ന,
അംബത്ന.
ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സുക്കൂനുള്ള നൂനിന് സുക്കൂൻ എഴുതപ്പെട്ടിട്ടില്ല, മറിച്ച് അതിന്റെ മുകളിൽ ചെറിയ ഒരു മീം എഴുതിയിരിക്കുന്നു ഖുർആനിൽ. എന്നാൽ ഇൽഹാറിന്റെ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കി, സുക്കൂനുള്ള നൂനിന് സുക്കൂൻ എഴുതിയിരിക്കുന്നു. തൻവീനുകളാണെങ്കിൽ ഫത്ഹ് തൻവീൻ ഒരേ ലെവലിലും, കസ്ര തൻവീൻ ഒരേ ലെവലിലും, ദമ്മ് തൻവീൻ ഒരു ദമ്മ് ഇങ്ങനെയും മറ്റേ ദമ്മ് സാധാരണ ദമ്മ് എഴുതും പോലെ അല്ലാതെ തിരിച്ച് മുകളിലോട്ടും എഴുതിയിരിക്കുന്നു. ഇത് ഇൽഹാറിന്റെ സന്ദർഭത്തിലാണ്. എന്നാൽ ഇവിടെ നൂനിന് മുകളിൽ മീം എഴുതിയിരിക്കുന്നു, തൻവീനാകുമ്പോൾ ഒരു ദമ്മും അല്ലെങ്കിൽ ഒരു ഫത്ഹും ഒരു കസ്റും പിന്നെ ഒരു മീമും എഴുതിയിരിക്കുന്നു. മീമാക്കി മാറ്റി മണിച്ച് ഉച്ചരിക്കണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഒന്നുകൂടി വായിച്ചു നോക്കാം. മീം ബാഖിയ, أنبتنا خبير بما تعملون മൂന്നാമ ഹുക്മാണ് അൽ ഇദ്ഗാമു ബിഗുന്ന. ഇത് മൊത്തത്തിൽ ഒരു ഹുക്മായി ബിഗുന്ന എന്നും ബിലാഗുന്ന എന്നും ഇദ്ഗാം എന്ന് മൊത്തത്തിൽ പറയാറുണ്ട്. അവയെ വീണ്ടും വേർതിരിച്ചുകൊണ്ട് അലിദ്ഗാം ബിഗുന്നാന്നും അലിദ്ഗാം ബിലാഗുന്നാന്നും വേർതിരിച്ച് പറയുന്നു. മൊത്തത്തിൽ ഇദ്ഗാം എന്ന് മൂന്നാമത്തെ ഹുക്മായി പറഞ്ഞാൽ അതിന്റെ ആറ് ഹർഫുകളാണ് യർമലൂന, യ, റോ, മീം, ലാം, വാവ്, നൂൻ. ഇതിൽ ഗുന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യേണ്ടത് നാല് ഹർഫുകളുടെ മുമ്പിൽ. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഇദ്ഖാലു ശൈഇ ഫി ശൈഇ എന്നാണ് ഭാഷയിൽ അർത്ഥം. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിലേക്ക് കൂട്ടി ലയിപ്പിക്കുക, എന്നിട്ട് ഒന്നാക്കി മാറ്റുക, രണ്ടിനെയും കൂടി ഒന്നാക്കി തീർക്കുക, ഇതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ലയിപ്പിക്കുകയാണ്, മണിച്ചുകൊണ്ട് ലയിപ്പിക്കുക, അത് നാല് ഹർഫുകളുടെ മുമ്പിൽ. നേരത്തെ പറഞ്ഞ യർമലൂനയിലെ നാലെണ്ണത്തിന്റെ മുമ്പിൽ മണിക്കണം, രണ്ടെണ്ണത്തിൽ മണിക്കാൻ പാടില്ല, രണ്ടെണ്ണത്തിന്റെ മുമ്പിൽ മണിക്കാൻ പാടില്ല. ഇവിടെ നൂൻ, വാവ്, മീം, യ എന്നീ നാല് ഹർഫുകളുടെ മുമ്പിൽ സുക്കൂനുള്ള നൂനും തൻവീരും വരുമ്പോൾ മണിച്ചുകൊണ്ട് ലയിപ്പിച്ച് ഉച്ചരിക്കണം. ഇതിനാണ് ഇദ്ഗാമു ബിഗുന്നഹ് എന്ന് പറയുന്നത്. ഇദ്ഗാമിന്റെ സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ പദത്തിലായിക്കൊണ്ട് സുക്കൂനുള്ള നൂനും ഇദ്ഗാമിന്റെ ഹർഫും വരികയില്ല എന്നതാണ്. വേറെ വേറെ പദത്തിലായിക്കൊണ്ടേ വരുള്ളൂ. നൂനിന്റെ ഉദാഹരണം നോക്കൂ.
മിന്നു
ഇവിടെ സംഭവിച്ചത് സുക്കൂനുള്ള നൂനിനെ തൊട്ടടുത്തുള്ള ഹർക്കത്തുള്ള നൂനിലേക്ക് കൂട്ടി ലയിപ്പിച്ചു മണിച്ചുകൊണ്ട് ഉച്ചരിച്ചു. അപ്പൊ നമ്മൾ ഒറ്റ ശബ്ദമുള്ള നൂനിനെ മാത്രമേ ഇവിടെ ഉച്ചരിച്ചിട്ടുള്ളൂ. അപ്പൊ മിന്നാർ എന്ന് പറഞ്ഞപ്പോ ഒരു ശബ്ദമുള്ള നൂനിനെയാണ് പറഞ്ഞത്. അതേപോലെ ആമിലത്തുൻ എന്ന തെൻവീനെ തൊട്ടടുത്തുള്ള ശേഷം വന്ന നൂലിലേക്കും ലയിപ്പിച്ചിരിക്കുന്നു പൂർണ്ണമായി. ഇദ്ഗാം കാമിൽ ബിഗുന്ന എന്നാണ് പൂർണ്ണമായി അതിനെക്കുറിച്ച് പറയുക. ഇവിടെ ഇദ്ഗാമിന്റെ സന്ദർഭമാണ്, കാമിലായ ഇദ്ഗാമും കൂടി ആയതുകൊണ്ട് നൂനിന് ശേഷം വന്ന ഫത്ഹുള്ള നൂനിന് ശബ്ദം കൊടുത്തിരിക്കുന്നു. മീമിന്റെ ഉദാഹരണവും അതുപോലെ തന്നെ, അതായത് സുക്കൂനുള്ള നൂനിനെയും തൻവീനെയും മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുന്നു. ഇനി അടുത്തത് വാവും യാവുമാണ്. ഉന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യേണ്ട ഹർഫുകൾ നാലെണ്ണത്തിൽ ശേഷിക്കുന്നത് വാവും യാവും. ഉദാഹരണം മിംവലി. ഇവിടെ മിംവലി എന്ന് നൂനെ പൂർണ്ണമായും ഇദ്ഗാം ചെയ്യാത്തത് കൊണ്ട് വാവിന് ശബ്ദം കൊടുത്തിട്ടില്ല. അത് ശ്രദ്ധിച്ചല്ലോ, അങ്ങനെയാണ് ഖുർആനിൽ എഴുതുക. മിംവലി ഇദ്ഗാമു നാഖിസുൻ ബിഗുന്ന എന്നാണ് ഇതിനെക്കുറിച്ച് പറയുക. മണിച്ചുകൊണ്ട് അപൂർണമായ ഇദ്ഗാം ലയിപ്പിക്കൽ. അതുപോലെ യാവിന്റെ അവസ്ഥ, യാവിന്റെ മുമ്പിലായിരുന്നാലും അങ്ങനെ തന്നെ. ലിമൈ തൻവീന്റെ ഉദാഹരണം, വാവിന്റെ ഉദാഹരണം മിംവലി. യാഇന്റെ ഉദാഹരണം ഇവിടെയും ഇദ്ഗാമു നാഖിസും ബിഗുന്ന. എന്നാൽ പൂർണ്ണമായും ഇദ്ഗാം ചെയ്യുന്നു, പക്ഷേ തീരെ മണിക്കപ്പെടുന്നില്ല, മണിച്ചുകൊണ്ടിച്ചിരിക്കുന്നില്ല, അഥവാ നൂനും തൻവീനും തീരെ കേൾക്കുന്നില്ല എന്നർത്ഥം. ഇദ്ഗാമുൻ കാമിലും ബിഗൈരിഗുന്ന ഔ ബിലാഗുന്ന, അത് ലാമിലും റായിലുമാണ്. ഉദാഹരണം നോക്കൂ. മില്ലദുന്ന റായിന്റെ ഉദാഹരണം, തൻവീന്റെ ഉദാഹരണം. ഖയ്യിമൻ ലിയുൻദിറ, അപ്പോ ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ചു, ലാമിന് ശബ്ദ് കൊടുത്ത് എഴുതിയിരിക്കുന്നു. അതുപോലെ ഖയ്യിമല്ലി ഉന്ദിറ എന്ന് പറഞ്ഞപ്പോഴും ലാമിന് ശബ്ദ് കൊടുത്തുകൊണ്ട് എഴുതിയിരിക്കുന്നു. സുക്കൂനുള്ള നൂനിന് ഒന്നും സുക്കൂനൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ തൻവീനെയും ഞാൻ നേരത്തെ പറഞ്ഞ ഇൽഹാറിൽ നിന്ന് വ്യത്യസ്തമായി തെറ്റിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നു. ഫത്ഹിനെ അല്പം, രണ്ട് ഫത്ഹും കൂടി അല്പം തെറ്റിച്ചുകൊണ്ടും രണ്ട് കസ്റിനെ തെറ്റിച്ചുകൊണ്ടും, അതുപോലെ ബൊമ്മ രണ്ടും ഒരേ രൂപത്തിലുള്ള രണ്ട് ബമ്മുകളാക്കിക്കൊണ്ടുമാണ് ഇദ്ഗാമിന്റെ സന്ദർഭത്തിൽ എഴുതുക. റായിന്റെ ഉദാഹരണം ഗഫൂറുർ റഹീം. ഇവിടെ ഒന്നും നൂനിന്റെയും തൻവീന്റെയും ശബ്ദം തീരെ കേൾക്കുന്നില്ല. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒറ്റ പദത്തിലായിക്കൊണ്ട് സുക്കൂറുള്ള നൂൻ വാവിന്റെയും യായിന്റെയും മുമ്പിൽ വന്നിട്ടുണ്ട്. നാല് പദങ്ങളിൽ മാത്രം ഖുർആനിൽ അവിടെ ഇൻഹാർ ചെയ്യുകയാണ് വേണ്ടത്. ഉദാഹരണം, ഈ നാല് പദങ്ങൾ മാത്രമേ ഖുർആനിൽ ഇങ്ങനെ വന്നിട്ടുള്ളൂ. അഞ്ചാമത് അല്ലെങ്കിൽ അവസാനമായി അവശേഷിക്കുന്ന നിയമം അൽ ഇഖ്ഫാ. ഇതുവരെ പറഞ്ഞ ഇൽഹാറിന്റെ ആറക്ഷരങ്ങളും ഇഖ്ലാബിന്റെ ഒരക്ഷരവും ഇദ്ഗാമിന്റെ ആറക്ഷരങ്ങളും കഴിച്ചാൽ ബാക്കി 15 അക്ഷരങ്ങൾ അവയ്ക്ക് മുമ്പിലൊക്കെയും ബാക്കി 15 അക്ഷരങ്ങൾക്കും മുമ്പിൽ സുക്കൂനുള്ള നൂനും തൻവീനും വന്നാൽ അവിടെ മണിച്ചുകൊണ്ട് അവ്യക്തമാക്കി ഉച്ചരിക്കണം. ഇതിനാണ് ഇഖ്ഫാ എന്ന് പറയുന്നത്, അവ്യക്തമാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ത, സ, ജീം, ദാൽ, ദാൽ, സായ്, സീൻ, ഷീൻ, സ്വാദ്, ബാദ്, ഖാ, വാ, ഖാഫ്, കാഫ്. صف ذا ثنا كم جاد شخص قد سما دم طيبا زد في تقى ضع ظالما. ഈ പദ്യം ഓർത്തു വെച്ചാൽ മതി. ഈ പദ്യത്തിൽ വന്ന എല്ലാ ഓരോ പദത്തിലെയും ആദ്യ അക്ഷരം ഇഖ്ഫാന്റെ അക്ഷരങ്ങളാകുന്നു. തായിന്റെ തൊട്ടുമുമ്പിൽ സുക്കൂനുള്ള നൂനും തൻവീനും വന്നതിനുള്ള ഉദാഹരണങ്ങൾ, അല്ലെങ്കിൽ സുക്കൂനുള്ള നൂൻ ആദ്യവും തൻവീൻ നമുക്ക് അവസാനവുമായി വായിച്ചു നോക്കാം. തായിന്റെ തൊട്ടു മുമ്പിൽ സുക്കൂനുള്ള നൂൻ വന്നതിനുള്ള ഉദാഹരണങ്ങൾ നോക്കൂ. വഇൻ തസ്ബിറു
വഇൻ തസ്ബിറു
അഅൻതും
അഅൻതും
മിൻ സമറഹ
മിൻ സമറഹ
മൻസൂറ
മൻസൂറ
ജീം അപ്പൊ ഇവിടെ ഒക്കെ നമ്മള് നൂനിനെയും തൻവീനെയും അല്പം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുന്നു. സൂക്ഷിക്കേണ്ട കാര്യം, അവ്യക്തമാക്കി ഉച്ചരിക്കുമ്പോ വ ഇ എന്നത് വ ഇ വ ഇ എന്നൊന്നും ആയി പോകരുത്. വ ഇ തസ്ബീറു അല്ലെങ്കിൽ വ ഇ തസ്ബീറു അല്ല, നൂനപ്പം തീരെ ഇല്ലാതായി പോകുന്ന അവസ്ഥയാണ്. അങ്ങനെ വരരുത്. നൂന അതിന്റെ മഹ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം, ഇഖ്ഫാവോടുകൂടി. പിന്നെ അഅൻതും മിൻ സമറ വഇൻ തസ്ബിറു അഅൻതും മിൻ സമറ മൻസൂറ മിൻ ജിബാൽ فأنجينا. ഇവിടെ ഒക്കെ അതുപോലെ ബാക്കിയുള്ള അക്ഷരങ്ങളും നോക്കുക. فَإِنْ زَلَلْتُمْ
تَنْزِيلٌ مِنْ سُوءِ الْإِنْسَانِ
فَمَنْ شَهِدَ أَنْ شَرَحَ مِنْ صَيَاصِيهِمْ فَانْصُرْنَا إِنْ ضَلَلْتُمْ. ഈ രണ്ട് ഉദാഹരണങ്ങളും സ്വാദും ദാദും തഫ്ഹീമിന്റെ ഹർഫുകളായതുകൊണ്ട്, ഇസ്തിലാന്റെ ഹർഫുകളായതുകൊണ്ട് നൂനിനും തഫ്ഹീം നൽകണം. അഥവാ ഗുന്നത്ത് തഫ്ഹീമോടുകൂടിയായിരിക്കണം എന്നർത്ഥം. തഫ്ഹീമിന്റെ ഹർഫുകളിലേക്ക് നൂനിനെ ചേർത്ത് അല്ലെങ്കിൽ തൻവീനെ ചേർത്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കുമ്പോൾ അവയ്ക്കും തഫ്ഹീം വരണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇസ്തിലാന്റെ ഹർഫുകൾക്ക് ശേഷം വരുന്ന അലിഫിന് തഫ്ഹീം വരുന്നു. ഇവിടെ നേരെ തിരിച്ച് ആദ്യം വരുന്ന നൂനിനും തൻവീനും തസ്ഖീം ഉണ്ടാകും. അപ്പോ
മ്യോസ്വയസ്വീഹിം
എന്ന് തർക്കീഖോ ഇസ്തിഫാലോ അല്ല, മൗദൂദ്. അതേപോലെ ത്വാവും വാവും അങ്ങനെ തന്നെ തഫ്ഹീമിന്റെ ഹർഫാണ്. എന്നാ ഇനിയുള്ള ഫ അങ്ങനെയല്ല. قاف من قبل أنقض من كاف الوداهرن قاف الإخفاء قاف التفخيم عند كاف التفخيم الله من كأس ينكثون ഇനിയുള്ളത് തൻവീൻ വന്നപ്പോൾ ഇഖ്ഫാ ചെയ്തുകൊണ്ട് ഉച്ചരിക്കേണ്ട ഉദാഹരണങ്ങളാണ്. ജന്നതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ,
ജന്നതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ,
മാ അൻ സജ്ജജ رطبا جنيا قنوان دانية كل نفس ذائقة الموت نفسا زكية قولا سديدا غفور شكور ريحا صرصرا قوما ضالين كلمة طيبة ظلا ظليلا خالدا فيها عليما قديرا كتاب كريم
ഇതിനോടനുബന്ധമായി
നമ്മൾ മനസ്സിലാക്കണം, ഷദ്ദുള്ള നൂനും മീമും എപ്പോഴും അണിച്ചുകൊണ്ടിരിക്കേണ്ട രണ്ട് ഹർഫുകളാണ്. അത് അത്ര തന്നെ അതിനെക്കുറിച്ച് അറിയേണ്ടതായിട്ടുള്ളൂ. മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ട രണ്ട് ഹർഫുകളാണ് ഷദ്ദുള്ള നൂനും മീമും. ഉദാഹരണമായി ഇന്ന ജഹന്നം, ഇതിൽ രണ്ട് ഷദ്ദുള്ള നൂനുകളുണ്ട്. അതേപോലെ തുമ്മ അമ്മ എന്നൊക്കെ പറയുമ്പോൾ ഷദ്ദുള്ള മീമും വന്നിട്ടുണ്ട്. അവിടെയും മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതുണ്ട്. ചുണ്ടുകളിൽ നിന്നും ഉച്ചരിക്കപ്പെടുന്ന ഹർഫുകൾ, അതാണ് അവസാനമായി ഷഫത്താനി എന്ന് പറഞ്ഞ മഖ്റജ്, റഈസിയായ ഒരു മഖ്റജാണ്. മൂന്ന് ഹർഫുകൾ ബാവും മീമും വാവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ ചുണ്ടിൽ നിന്ന് തന്നെ വരുന്ന മറ്റൊരു ഹർഫാണ് ഫ. പക്ഷെ അത് രണ്ട് ചുണ്ടുകളിൽ നിന്നല്ല, താഴെ ചുണ്ടും മേലെ മുൻപല്ലും ചേർത്തുകൊണ്ട് ഉച്ചരിക്കേണ്ട ഹർഫാണ് ഫ. ഫ എന്ന് പറയുമ്പോൾ ആ ശബ്ദം എവിടെയാണ് പോയ അടങ്ങുന്നത് എന്ന് നോക്കുക. താഴെ ചുണ്ടും മേലെ മുൻപല്ലും ചേർത്തുകൊണ്ടാണ് ഫ ഉച്ചരിക്കേണ്ടത്. ഇത്രയുമാണ് മഖ്റജ്. അഹ്കാമുൻ നൂനു സാക്കിന വത്തൻവീൻ ആണ് നമ്മൾ ഇത്രയും നേരം മനസ്സിലാക്കിയത്. അതുപോലെ ശബ്ദുള്ള നൂനും മീമും മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി സൂറത്തുൽ ഫുർഖാന്റെ ആദ്യത്തെ 16 ആയത്തുകൾ നമ്മൾ ഓതുകയാണ്. അതിൽ നിന്ന് സുക്കൂനുള്ള നൂനിന്റെയും തൻവീന്റെയും നിയമങ്ങൾ ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي نزل الفرقان على عبده ليكون للعالمين نذيرا الذي له ملك السماوات والأرض ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا واتخذوا من دونه آلهة لا يخلقون شيئا وهم يخلقون ولا يملكون لأنفسهم ضرا لا يخلقون شيئا وهم يخلقون ولا يملكون لأنفسهم ضرا ولا نفعا ولا يملكون موتا ولا حياة ولا نشورا وقال الذين كفروا إن هذا إلا إفك افتراه وأعانه عليه قوم آخرون فقد جاءوا ظلما وزورا وقالوا أساطير الأولين اكتتبها فهي تملى عليه بكرة وأصيلا قل أنزله الذي يعلم السر في السماوات والأرض إنه كان غفورا رحيما وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا أو يلقى إليه كنز أو تكون له جنة يأكل منها وقال الظالمون إن تتبعون إلا رجلا مسحورا انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا تبارك الذي إن شاء جعل لك خيرا من ذلك جنات تجري من تحتها الأنهار ويجعل لك قصورا بل كذبوا بالساعة وأعتدنا لمن كذب بالساعة سعيرا إذا رأتهم من مكان بعيد سمعوا لها تغيظا وزفيرا وإذا ألقوا منها مكانا ضيقا مقرنين دعوا هنالك ثبورا لا تدعوا اليوم ثبورا واحدا وادعوا ثبورا كثيرا قل أذلك خير أم جنة الخلد التي وعد المتقون كانت لهم جزاء ومصيرا لهم فيها ما يشاءون خالدين كان على ربك وعدا مسئولا
ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് സാക്കിനത്തായ മീമിനെ കുറിച്ചാണ്. അൽ മീമു സാക്കിന, സുക്കൂൻ നൽകപ്പെട്ട മീം. ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മൂന്നെണ്ണമാണ്. ഒന്നാമത്തേത് അൽ ഇഖ്ഫ, അവ്യക്തമാക്കി ഉച്ചരിക്കുക. ബാഇന്റെ തൊട്ടു മുമ്പിൽ സുക്കൂനുള്ള മീം വന്നുകഴിഞ്ഞാൽ അവിടെ സുക്കൂനുള്ള മീമിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സുക്കൂനുള്ള മീമിനെ അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അവ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മീമിന്റെ മഖ്റജ് രണ്ട് ചുണ്ടുകളാണ്. സാധാരണ മീം ഉച്ചരിക്കുന്നത് പോലെ പൂർണ്ണമായും ചുണ്ട് പൂട്ടി ഉച്ചരിക്കാതെ അല്പം ചുണ്ട് പരത്തി വെച്ചുകൊണ്ട് ഉച്ചരിക്കുക. ഇതിനാണ് ഇഖ്ഫ എന്ന് പറയുന്നത്. ഇഖ്ഫ ഷഫവി എന്നുകൂടി ഇതിന് പേര് പറയും. ഇഖ്ഫ ഷഫവി. ഉദാഹരണം, وما هم بمؤمنين അവിടെ വമാഹും എന്ന് പറഞ്ഞപ്പോൾ ചുണ്ട് പൂർണ്ണമായും കൂട്ടാതെ, അല്ലെങ്കിൽ സാധാരണ മറ്റ് മീമുകൾ ഉച്ചരിക്കും പോലെ അല്ലാതെ അല്പമൊന്ന് വിടർത്തിക്കൊണ്ട് വമാഹും ബിമുഅ്മിനീൻ. ذلكم قولكم بأفواهكم ഇപ്രകാരം ഉച്ചരിക്കുന്നതിനാണ് ഇഖ്ഫ ഷഫവി എന്ന് പറയുക. രണ്ടാമത്തെ ഹുക്മ്, സുക്കൂനുള്ള മീമിന്റെ രണ്ടാമത്തെ നിയമം, അൽ ഇദ്ഗാം. കഴിഞ്ഞ സുക്കൂറുള്ള നൂനിന്റെയും തൻവീരിന്റെയും ഭാഗത്ത് നാം മനസ്സിലാക്കി കഴിഞ്ഞു, ഒരു ഹർഫിനെ തൊട്ടടുത്ത ഹർക്കത്തുള്ള മറ്റൊരു ഹർഫിലേക്ക്, സുക്കൂനുള്ള ഹർഫിന് ശേഷമുള്ള ഹർക്കത്തുള്ള ഹർഫിലേക്ക് കൂട്ടി ലയിപ്പിച്ചു ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുക. ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വരുന്ന മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ചുകൊണ്ട് മണിച്ച് ഉച്ചരിക്കുകയാണ്. അപ്പൊ ഇദ്ഗാമിന്റെ ഹർഫ് മീം, ഹർക്കത്തുള്ള ഒരു മീം, അതിന് തൊട്ടു മുമ്പിൽ സുക്കൂനുള്ള മീം ഉണ്ടായിരിക്കും. ഈ മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് ഷദ്ദുള്ള ഒരു മീമാക്കി ഉച്ചരിക്കുന്നത് കൊണ്ട് ഇതിന് ഇദ്ഗാം എന്ന് പറയുന്നു. ഇത് പൂർണ്ണമായ ഇദ്ഗാമാണ്, ഇദ്ഗാം കാമിലാണ്. അതുകൊണ്ടാണ് ശേഷമുള്ള മീമിന് ഷദ്ദ് കൊടുത്തിരിക്കുന്നത്. സുക്കൂനുള്ള മീമിന് സുക്കൂൻ എഴുതുകയും ചെയ്യുകയില്ല, കാരണം ഇദ്ഗാം കാമിലായതുകൊണ്ട്. ഈ രണ്ട് സന്ദർഭത്തിലും മീമിനെ മണിച്ചുകൊണ്ടാണ് നാം ഉച്ചരിച്ചിട്ടുള്ളത്. ഇനി ഈ രണ്ട് ഹർഫുകൾ കഴിച്ചാൽ ബാക്കിയുള്ള 26 ഹർഫുകളുടെ മുമ്പിലും സുക്കൂനുള്ള മീം വരുമ്പോൾ തീരെ മണിക്കാതെ ഇൽഹാർ ചെയ്തുകൊണ്ട് വെളിവാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. പ്രത്യേകിച്ചും ഫ, വാവ് എന്നീ ഹർഫുകളുടെ തൊട്ടു മുമ്പിലാകുമ്പോൾ, കാരണം അവ രണ്ടും ഷഫവിയായ ഹർഫുകളാണ്, ചുണ്ടിൽ നിന്നും ഉച്ചരിക്കപ്പെടുന്ന ഹർഫുകളായതുകൊണ്ട് അവിടെ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി അല്പം സൂക്ഷിച്ചുകൊണ്ട് മീമിനെ ഇൽഹാർ ചെയ്ത് ഉച്ചരിക്കണം. അപ്പോ 26 ഹർഫുകളിൽ ചില ഹർഫുകളുടെ തൊട്ടു മുമ്പിൽ സുക്കൂനുള്ള മീം വന്നതിനുള്ള ഉദാഹരണങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം.
സവാഉൻ അലൈഹിം അൻ
أنذرتهم أم لم تنذرهم ഇവിടെ ഹംസയുടെയും ലാമിന്റെയും ഒക്കെ മുമ്പിൽ സുക്കൂനുള്ള നിയമം വന്നിരിക്കുന്നു. അവിടെ ഒക്കെ ഇൽഹാർ ചെയ്തിരിക്കുകയാണ്.
ലഹും
ജന്നത്ത് وَأَمْطَرْنَا عَلَيْهِمْ
حِجَارَةً
ഇവിടെ ഒക്കെയും സുക്കൂനുള്ള മീം ഹർഫുകളുടെ മുമ്പിൽ വെളിവാക്കിക്കൊണ്ട് ഇൽഹാർ ചെയ്തുകൊണ്ടാണ് ഉച്ചരിച്ചത്. വഅംതർന എന്ന് പറഞ്ഞ ഒറ്റ പദത്തിലാണെങ്കിലും അവിടെയും ഇൽഹാറാണ്. ത്വാഇന്റെ മുമ്പിൽ സുക്കൂനുള്ള മീമാണ് അവിടെ വന്നത്. ഇങ്ങനെ ഒറ്റ കലിമത്താണെങ്കിലും ഒറ്റ പദത്തിലാണെങ്കിലും ഇൽഹാർ ചെയ്തുകൊണ്ട് തന്നെ ഉച്ചരിക്കണം. അത് ശ്രദ്ധിക്കേണ്ടതുമാണ്. ദാലികും ഖൈറുൽ ലകും മംദൂദ് അവിടെ ഒന്നും മം എന്ന് മണിച്ചു പോകരുത്, സൂക്ഷിക്കണം. മംദൂദ് യഗ്ഫിർ ലകും ദുനൂബകും يستغفر لكم رسول الله في قلوبهم زيغ لم يمسسهم سوء أنشأتم شجرتها أم صبرنا عليهم ضدا وأرسل عليهم طيرا أبابيل ഇപ്രകാരം ബാ മീം എന്നീ രണ്ട് ഹർഫുകളല്ലാതെ മറ്റ് അക്ഷരങ്ങളുടെ ഒക്കെ മുമ്പിലും സാക്കിനത്തായ മീം വരുമ്പോൾ ഇൽഹാർ ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. അത് പ്രത്യേകം ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ ഫാഉ വാവു എന്നീ ഹർഫുകളുടെ മുമ്പിലാകുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. ചുണ്ടിൽ നിന്നും ഉച്ചരിക്കപ്പെടുന്ന ഹർഫുകളായതുകൊണ്ട് നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം.
فَهُمْ فِي رَوْضَةٍ يُحْبَرُونَ
വാവിന്റെ ഉദാഹരണം غَيْرِ الْمَغْضُوبِ عَلَيْهِمْ وَلَا
അംവാൽ
പോലെയുള്ള ഒറ്റ പദങ്ങളിലാകുമ്പോൾ ഈ സാക്കിനത്തായ്മയും വാവിന്റെ മുമ്പിൽ വന്നത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒറ്റ പദങ്ങളാണ്, അവിടെ അവ്യക്തമായി പോവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ സൂക്ഷിച്ചുകൊണ്ട് ആ പദങ്ങൾ ഉച്ചരിക്കുക. അൽ മുദൂദ് അഥവാ ദീർഘങ്ങൾ നമുക്കറിയാം. ചില സ്ഥലങ്ങളിലൊക്കെ അല്പം നീട്ടി ഓതേണ്ടതായിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ കൂടുതൽ നീട്ടി ഓതാൻ പാടില്ല. ഇങ്ങനെയുള്ള വ്യത്യസ്ത നിയമങ്ങൾ തജ്വീദിൽ കാണാം. പരിശുദ്ധ ഖുർആനിൽ ദീർഘത്തിന്റെ ചിഹ്നം കൊടുത്തിരിക്കുന്നത് കാണാം. മദ്ദിന്റെ അടയാളം. അപ്പോ എന്താണ് അതിന്റെ മാനദണ്ഡം ഒന്ന് പരിശോധിച്ചു നോക്കാം. ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അൽ മദ്ദുൽ അസ്ലി അല്ലെങ്കിൽ അൽ മദ്ദു തബീഇ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന സാമാന്യ ദീർഘം. അത് രണ്ട് ഹറക്കത്തിന്റെ അളവിൽ മാത്രമേ ദീർഘിപ്പിക്കാൻ പാടുള്ളൂ. രണ്ട് മാത്ര സമയം നൽകിക്കൊണ്ട്, രണ്ട് മാത്ര മാത്രമേ ആ ദീർഘം നൽകുമ്പോൾ എടുക്കാൻ പാടുള്ളൂ എന്നർത്ഥം. ഉദാഹരണമായി നൂഹീഹ എന്ന് പറയുക, അതിൽ നൂഹീഹ എന്ന് കൂടുതൽ നീട്ടാൻ പാടില്ല. കാരണം രണ്ട് മാത്രയിൽ അല്ലെങ്കിൽ രണ്ട് ഹറക്കത്തിന്റെ അളവിൽ കൂടുതൽ ദീർഘിപ്പിക്കുവാനുള്ള മറ്റു ദീർഘങ്ങളുടെ കാരണങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല.